بسم الله الرحمن الرحيم
وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا
പറയുക, സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ. അക്രമികൾക്ക് നാം നരകാഗ്നി ഒരുക്കിവച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. അവർ വെള്ളത്തിനപേക്ഷിക്കുന്ന പക്ഷം ഉരുക്കിയ ലോഹം പോലുള്ള ഒരു വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത്. അത് മുഖങ്ങളെ എരിച്ചുകളയും. വളരെ ദുഷിച്ച പാനീയം തന്നെ. നരകം വളരെ ദുഷിച്ച വിശ്രമസ്ഥലം തന്നെ.
ان الذين امنوا وعملوا الصالحات انا لا نضيع اجر من احسن عملا
തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അത്തരം
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين ثم ما بعد
وعن ابن عباس في قوله عز وجل وان كنتم مرضى ولا سفر
നിങ്ങൾ മർമ്മമാണ് രോഗികൾ. അല സഫരി എന്നാല് ആ യാത്രയിൽ. വൈൻ കുന്തും മർമ്മ നിങ്ങൾ രോഗികളാണെങ്കിൽ ഔ അല സഫരി കുന്തും എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായി, യാത്രയിൽ ആയി. സഫരിൻ തക്ദീർ കുന്തും, നിങ്ങൾ യാത്രയിലായി. എന്താ നിങ്ങൾ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണെങ്കിൽ എന്താ അല്ലാഹ് ബാക്കി പറഞ്ഞ്? വൈൻ കുന്തും മർമ്മ അല സഫരിൻ أو جاء أحد منكم من الغائط أو لامستم النساء നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഭാര്യനെ പ്രാപിച്ചു. ഫലം തജീദുമൻ, നിങ്ങൾക്ക് വെള്ളം കണ്ടെത്തിയില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യബ, നിങ്ങൾ എന്ത് ചെയ്യുക? തയമ്മം ചെയ്യാന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വിഷയം. അതായത് നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? തയമം ചെയ്യാന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞാണ് ഇവിടെ പറയുന്നത്. അപ്പോ വഅനി ഇബ്നു അബ്ബാസിൻ ഫി ഖൗലിഹി അസ്സ വജൽ വഇൻ കുൻതും മർമാ വലാ സഫരിൻ വഇൻ കുൻതും മർമാ വലാ സഫരിൻ എന്ന ആയത്തിൽ, എന്ന അള്ളാഹുവിന്റെ വചനത്തിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. ഖാല, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇദാ കാനത് ബിർറജുൽ അൽ ജിറാഹത്തു ഫി സബീലില്ലാ, ഇദാ കാനത് ബിർറജുൽ, ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, ഇദാ കാനത് ഉണ്ടായാൽ, ബിർറജുലി ഒരു വ്യക്തിയിൽ എന്തുണ്ടായാൽ, അൽ ജിറാഹത്തു ഫി സബീലില്ലാ, അൽ ജിറാഹ മുറിവ്, ജിറാഹത്ത് മുറിവ്, ഫി സബീലില്ലാ അള്ളാഹുന്റെ മാർഗത്തിൽ, അള്ളാഹുന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു, ഒരാൾക്ക് വെട്ടേറ്റ് മുറിവേറ്റ് അങ്ങനെയാണ് എങ്കിൽ, വൽ ഖുറൂഹ്, ഖുറൂഹ് എന്നാണ്, ഖുറൂഹ് എന്നാണ് പൊട്ടലിനെ പറയും, പൊട്ടൽ. അതേപോലെ തന്നെ ഈ കുരുവൊക്കെ ഉണ്ടായിട്ട് പൊട്ടൂലേ, അത് അതിന് ഖുറൂഹ് എന്ന് പറയും. ഖുറൂഹ്, ഖുറൂഹ് പൊട്ടലുകൾ, കുരുണ്ടായിട്ട് പൊട്ടിയത് മുറിഞ്ഞത് അതിനൊക്കെ ഖുറൂഹ് എന്ന് പറയും. ഈ വ്രണം പൊട്ടി പൊട്ടൂലേ, അതാണ് ഖുറൂഹ്. അപ്പൊ ഇതാക്കാൻ ബിറോജിലെ ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, അൽ ജിറാഹത്തു ഫീ സബീൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ മുറിവേറ്റത്, വൽ ഖുറൂഹ് വ്രണങ്ങൾ പൊട്ടിയൊലിച്ചത് ഉണ്ടായാൽ, ഫയുജിനിബു, അങ്ങനെ ആ വ്യക്തി ജനാബത്തുകാരനാവുകയും ചെയ്താൽ, ഫയുജിനിബു അയാൾ ജനാബത്തുകാരനാവുകയും ചെയ്താൽ, ഫയഖാഫ് വയമൂത് ഇനി ഖത്തസൽ, ഫയഖാഫ് അയാൾ ഭയക്കുന്നു, അനിയമൂത് അയാൾ മരിക്കുമെന്ന്, ഇനി ഖത്തസൽ താൻ കുളിച്ചാൽ, കുളിച്ചാൽ മരിക്കുമെന്ന് ഭയക്കുകയും ചെയ്യുന്നു. അപ്പോൾ തയമ്മം, എന്താ തയമ്മം? അയാൾ തയമ്മം ചെയ്യട്ടെ, അയാൾ തയമ്മം ചെയ്യട്ടെ. മനസ്സിലായപ്പത്? അതായത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഇൻ കുൻതും മർദാ അലാ സഫരിൻ, നിങ്ങൾ രോഗികളാണ് അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, വെള്ളം കിട്ടിയില്ല, അപ്പൊ എന്താ പറഞ്ഞ് തയമം ചെയ്യാൻ പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഇബ്നു അബ്ബാസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇസാ ഖാനത്തു ബിർറജുലി ജിറാഹത്തു ഫീ സബീലില്ലാ, ഒരു മനുഷ്യനിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മുറിവുണ്ടായി, വൽ ഖുറുഹ് പൊട്ടലുകളും അതേപോലെ തന്നെ വ്രണം മുറിഞ്ഞൊലിക്കലും ഒക്കെ ഉണ്ടായി, ഫയുജ്നിബ് എന്നിട്ട് ആ വ്യക്തിക്ക് എന്തുണ്ടായി? ജനാബത്തും ഉണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. ഫയഖാഫ് അയ്യമൂത്ത് ഇനി ഇഗ്തസൽ, ജനാബത്തുണ്ടായാലും എന്ത് വേണം? കുളിക്കണം. കുളിച്ചാൽ താൻ മരിക്കുമെന്ന് അയാൾ ഭയക്കുകയും ചെയ്യുന്നു. ഫയഖാഫ് അയാൾ ഭയക്കുന്നു, അയ്യമൂത്ത് ഇനി ഇഗ്തസൽ, താൻ കുളിച്ചാൽ മരിക്കുമെന്ന്. എങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ? തയമ്മമ, അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഇതാന്നുള്ള ഷർത്തുണ്ടല്ലോ, ഇതാക്കാൻ അയാൾ, അതിന്റെ ജവാബാണ് തയമ്മം, അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? റവാഹു ദാറഖുത്നി മൗഖൂഫൻ, ഈ ഹദീസ് ഇമാം ദാറഖുത്നി ഇബ്നു അബ്ബാസിന്റെ വാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തു. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ സഹാബി പറഞ്ഞു, ഇബ്നു അബ്ബാസ് ആണ് സഹാബി. അപ്പൊ സഹാബി പറഞ്ഞതായിട്ട് ആര് റിപ്പോർട്ട് ചെയ്തു? ദാറഖുത്നി റിപ്പോർട്ട് ചെയ്തു. റവാഹു ദാറഖുത്നിയു മൗഖൂഫൻ വറഫഅഹു അൽ ബസ്സാർ, ഇതിനെ ബസ്സാർ എന്ത് ചെയ്തിട്ടുണ്ട്? റഫ് ചെയ്തിട്ടുണ്ട്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ബസ്സാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. وصححه ابن خزيمه والحاكم امام حاكم ابن خزيمه ഇതിന് എന്ത് ചെയ്തിണ്ട്? സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇബ്നു അബ്ബാസിന്റെ വാക്കായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഹീഹായി സ്ഥിരപ്പെട്ടുള്ളത്, ഇബ്നു അബ്ബാസിന്റെ വാക്ക്. കാരണം ഈ ആയത്തിന് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണിത്, ഈ ആയത്തിന് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ്. അപ്പൊ അത് ആരുടെ വാക്കാണിത്? ഇബ്നു അബ്ബാസിന്റെ വാക്കാണ്, അത് സഹീഹാണ്. ഇമാം ഇബ്നു ഖുസൈമയും ഇമാം ഹാകിമും പറഞ്ഞതുപോലെ ഇത് ആര് എന്താണ് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറായിട്ട് സഹീഹാണ്. പക്ഷെ ഇബ്നു അബ്ബാസ് അൽബാനി പറഞ്ഞതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയത്തിന്റെ തഫ്സീറാ പറയണത്, അവർ തന്നിഷ്ടപ്രകാരം പറയില്ല, മൂപ്പരുടെ വീക്ഷണ പ്രകാരം പറയില്ല, പിന്നെ എങ്ങനെ പറയുള്ളൂ? ആ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു പ്രൂഫുള്ളത് കൊണ്ടേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ റഫഅഹു അൽ ബസ്സാർ എന്നല്ലേ, ബസ്സാർ ഇതിനെ റഫ് ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ഒരു ആശയം അതിനുണ്ട്. അപ്പൊ ഇത് മൗഖൂഫാണെങ്കിലും അതിന് മർഫൂഇന്റെ ഹുക്മാണുള്ളത് എന്നർത്ഥം. അതായത് ഇത് ഇബ്നു അബ്ബാസിന്റെ വാക്കാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴിയുടെ വിധിയാണ് ഏതിനുള്ളത്? ഇതിനുള്ളത്. അപ്പൊ അത് സഹീഹാണ്. അപ്പൊ എന്താ ഈ ഹദീസ് അറിയിക്കണത്? എന്താ ഹദീസ് അറിയിക്കണത്? യാത്രക്കാരനാണ്, വെള്ളം കിട്ടിയില്ല. രോഗിയാണ്, വെള്ളം കണ്ടെത്തിയില്ല. എങ്കിൽ എന്ത് ചെയ്യാം? തയമം ചെയ്യാം അല്ലേ? ജീവൻ മരിക്കുമെന്ന് ഭയന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? തയമം ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇന്ന് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, അതാണ് എന്ത്? ഹദീസുകൾ, സുന്നത്ത്. പക്ഷെ ചില സഹാബികളുടെ വാക്കിന് റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ഹുക്കും കൊടുക്കും, അതെപ്പോ? ഒരിക്കലും ബുദ്ധി പ്രയോഗിക്കാനോ തങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കാനോ പാടില്ലാത്ത വിഷയങ്ങളിൽ സഹാബിയിൽ നിന്നൊരു വാക്ക് സഹിയായി സ്ഥിരപ്പെട്ടാൽ, സഹാബിയുടെ ഒരു വാക്ക് സഹിയായി സ്ഥിരപ്പെടാണ്, ആ വാക്കൊരിക്കലും ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്, ഗവേഷണാത്മകമായിട്ട് പറയാനും പാടില്ലാത്തതാണ് എങ്കിൽ അതിനെന്തുണ്ടാവും? റഫിന്റെ, മർഫുവിന്റെ ഹുക്കുമായിരിക്കും. റസൂലുള്ളാഹിൽ നിന്ന് ഒരു ഹദീസ് വന്നതിൽ അതേ വിധിയായിരിക്കും. ഇതൊക്കെ ഹദീസുകൾ എങ്ങനെ സഹിയാണെന്ന് പറയാം? അതേപോലെ തന്നെ അതിന്റെ റാവിമാരെ നോക്കും, അതേപോലെ തന്നെ ഹദീസിന്റെ വിഷയം നോക്കും. പണ്ഡിതന്മാർക്ക് അതിനുള്ളതായ മാനദണ്ഡം, സഹിയാക്കാനുള്ള മാനദണ്ഡ പ്രകാരം സഹിയാണ് എങ്കിൽ. ഇവിടെ ഒരു കുറച്ച് ചില മസാലകളുണ്ട്. അതായത് ഇപ്പോ വെള്ളം, ഒരാൾക്ക് നിസ്കാര സമയമായി, വെള്ളം കിട്ടിയില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിസ്കാര സമയം പോകുമെന്ന് ഭയന്നാൽ തയമം ചെയ്യണം. വെള്ളം കിട്ടിയില്ല, അയാൾ നാട്ടിൽ താമസിക്കുന്ന ആളായാലുമല്ല യാത്രക്കാരനായാലുമല്ല. യാത്രക്കാരനാണെങ്കിൽ പിന്നെ അതിൽ പറയാനില്ല, കാരണം യാത്രയിൽ വെള്ളം കിട്ടുന്നുള്ളത് പിന്നെ അത്ര സാധ്യമല്ല. അതേസമയം നാട്ടിലാവുമ്പോൾ അങ്ങനെ പ്രശ്നമല്ല, ചിലപ്പം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഏതായാലും രണ്ടായാലും അന്വേഷിക്കണം, കിട്ടിയില്ലെങ്കിൽ തയമം ചെയ്യണം. ഈ ഹദീസ് വേറൊരു വിഷയം അറിയിക്കുന്നത്, ഒരാൾ രോഗിയാണ്, അപ്പോ രോഗം കാരണത്താൽ മരിക്കാം, ഇവിടെ ഹദീസിൽ വരുന്നുണ്ട് ആവശ്യം മരിക്കാം. ഇനി മരിച്ചിട്ടില്ലെങ്കിലും ചിലപ്പം രോഗം മൂർജിക്കാം, രോഗം മൂർജിക്കാം. മനസ്സിലായോ? അങ്ങനത്തെ അവസ്ഥയിലും എന്ത് ചെയ്യാം? തായമം ചെയ്യാം, രോഗം മൂർജിക്കാം. ഇനിയിപ്പോ ഒരാള് തണുത്ത കാലാവസ്ഥയിലാണ്, നല്ല തണുപ്പാണ്, വുദു ചെയ്താൽ അയാൾ അപകടം ഭയക്കാണ്. ഇതേപോലെ നല്ല തണുപ്പാണ്, വുദു ചെയ്താൽ അപകടം ഭയക്കാണ് എങ്കിൽ അയാൾക്ക് തായമം ചെയ്യാം. ഒരാള് പിന്നെ വെള്ളം നല്ല തണുപ്പാണ്, നല്ല തണുത്ത വെള്ളമാണ്, ചൂടാക്കാൻ വകുപ്പില്ല, ചൂടാക്കാൻ വകുപ്പില്ല, ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാള് രോഗിയായി മാറും. അങ്ങനത്തെ ഒരവസ്ഥയിലാണെങ്കിൽ അതുകൊണ്ട് അയാൾക്കും തയമം ചെയ്യാം എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവ്, പിന്നെ അത് ഇത്തരം വിഷയങ്ങളൊക്കെ അനുപേക്ഷിക്കാട്ടോ, ചിലർക്ക് ചിലപ്പോൾ വെള്ളം തണുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരില്ല, ചിലർക്ക് വെള്ളം തണുത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരും. മനസ്സിലായില്ലേ? അതറിയാൻ പറ്റും. പിന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. മുആവിയ റളിയല്ലാഹുവിന്റെ യാത്ര പോകുമ്പോൾ ഒരു പിന്നെ ഗ്രാമീണ അറബി ഒരു വെള്ളത്തടാകത്തിന്റെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് ആ തടാകത്തിൽ നിറച്ച ഐസാണ്, ഐസ് പാകിയിട്ടുണ്ട്. അയാളത് ഇത് ഈ ഐസൊക്കെ വലിച്ചിട്ടിട്ട് മാറ്റിയിട്ടിട്ട് ആ വെള്ളത്തിലിറങ്ങി കുളിച്ച്, ഐസൊക്കെ നീക്കിയിട്ടതിന് ശേഷം ആ വെള്ളത്തിലിറങ്ങി കുളിച്ച് മൂപ്പരം ചെയ്ത് പോവുകയാണ്. അപ്പോ പിന്നെ മുആവിയെ വിളിച്ച അയാളെ, മുആവിയക്ക് ഭയങ്കര അത്ഭുതം, നല്ല തണുപ്പാണ്, വെള്ളം ഐസായിട്ടുണ്ട്, പക്ഷെ ആ ഐസ് നീക്കിയിട്ട് അതിൽ ഇറങ്ങിയിട്ട് അതിന് മൂപ്പര് കുളിച്ച കയറിയ. ആ മുആവിയെ വിളിച്ച്, മുആവിയെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ അയാളൊരു കവിയാണ്. അപ്പൊ മുആവിയെ പരിചയപ്പെട്ട് ആ അമീർ മുഅ്മിനീൻ എന്നൊക്കെ കേട്ട് ഉഷാറായി. അപ്പൊ അയാളൊരു കവിതയും ചൊല്ലി മുആവിയെന്നെ വർണ്ണിച്ചിട്ട്, അൻതകൽ കൽബി ഫി ഹിഫാദി കലിൽ ബുദ്ധി വക അൻതക തൈസി ഫി ഖറായിൽ ഫി ഖറായികൽ ഖുതൂബി. അതായത് അൻതക മുആവിയെന്നെ വർണ്ണിച്ചിട്ട് പറയണം, അൻതകൽ കൽബി ഫി ഹിഫാദി കലിൽ ബുദ്ധി, സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ നായയെ പോലെയാണ്, പിന്നെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്നതിൽ നിങ്ങൾ പിന്നെ മുട്ടനാടിനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കേൾക്കണ മാത്രയിൽ നിങ്ങൾ സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന വിധത്തിൽ നായയെ പോലെയാണ്, അല്ലെങ്കിൽ പിന്നെ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടുന്ന വിഷയത്തിൽ ഒരു പിന്നെ മുട്ടനാടിനെ പോലെയാണെന്ന് പറയുമ്പോൾ കൂടെ ഉള്ളവരുണ്ടല്ലോ, അമീർ മുഅ്മിനീന്റെ കൂടെ ഉള്ളവരെ എതിർത്ത് നിങ്ങൾ ഇങ്ങനെ അമീർ മുഅ്മിനീനെ ഈ വിധം മദഹ് ചെയ്യുക, ഇതൊരു മദഹല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മുആവിയ ഇടപെട്ടു. മുആവിയ പറഞ്ഞില്ല, ഗ്രാമീണ അറബിയാണ്, ഗ്രാമത്തിൽ നിന്ന് വരികയാണ്, അയാൾ ആ പാടിയത് സ്ഥാനത്താണ്. സ്നേഹം കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞാൽ നായ ഒരിക്കലും എന്ത് ചെയ്യൂല, പിന്നെ അതിനോടൊരു ഗുണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യജമാനോട് ഒരു പിന്നെ നന്ദികേട് പ്രവർത്തിക്കൂല, അതെപ്പോഴും ആ നന്ദി ഓർക്കും അതിന്റെ. അതാണ് അയാൾ ഉദ്ദേശിച്ചത്. പിന്നെ മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ആടുകൾക്കൊരു സ്വഭാവമുണ്ട്, ആടുകൾ എന്ത് ചെയ്യും, ചെറുത്തു നിൽക്കും. അപ്പൊ അതാണ് മൂപ്പര് അതിൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ഏതായാലും മുആവിയക്ക് അയാളെ വളരെ ഇഷ്ടമായി. അങ്ങനെ മുആവിയ ഒരു സാഹിത്യകാരനാണ്, അദ്ദേഹം നല്ല ഒരു പിന്നെ സാഹിത്യപ്പെടും, അതുകൊണ്ട് ഇയാളെ കൂടെ കൂട്ടി, നിങ്ങൾ ഗ്രാമത്തിൽ കഴിയണ്ട, നമ്മളെ കൂടെ പോയി നന്നിട്ട് എന്ത് ചെയ്ത് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പട്ടണത്തിൽ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോ ഈ സ്ഥലത്തി അവിടെ പിന്നെ ഹാജിമാരെല്ലാവരും നിന്നപ്പോ മുആവിയ അയാളോട് പറഞ്ഞത്, പണ്ട് നിങ്ങൾ കുളിച്ച കുളം അതിൽ പോയിട്ട് കുളിക്കാൻ പറഞ്ഞു, അന്നും നല്ല തണുപ്പാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഇപ്പൊ കുളിക്കാൻ പറ്റൂലായിരുന്നു, കുളിക്കാൻ പറ്റൂല. അപ്പൊ എന്ത്, ഇന്നാൾ നിങ്ങൾ കുളിച്ചാണല്ലോ. അപ്പൊ അയാൾ പറഞ്ഞ്, അന്ന് ഞാൻ ബാദിയയിലായിരുന്നു, ഗ്രാമത്തിലായിരുന്നു, അവിടെ ഞങ്ങൾ തണുപ്പിലാണ്, ഞങ്ങളുടെ രാവും പകലൊക്കെ കോച്ചുന്ന തണുപ്പിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, പക്ഷെ ഇപ്പൊ പട്ടണത്തിലാണ്, നിങ്ങളോടൊപ്പം സുഖജീവിതം നയിച്ചിട്ടാണുള്ളത്, അതുകൊണ്ട് ഇപ്പൊ കുളിച്ചിട്ടുണ്ടെങ്കിൽ പണി തീരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, ഈ തണുപ്പ് സഹിക്കുക എന്നുള്ളത് എന്താണ്, എല്ലാവർക്കും ഒരുപോലല്ല, അത് സാഹചര്യത്തിനനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് അതേപോലെ തന്നെ പ്രദേശത്തിനനുസരിച്ച് ആളുകൾ അതിൽ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ചിലർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും, അത്തരം ആളുകൾ തണുപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് പ്രശ്നമല്ല. അതേസമയം ചിലർക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കാൻ കാരണമാവും, അല്ലെങ്കിൽ നാശത്തിന് കാരണമാവും. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തയമം ചെയ്യാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിനുള്ള തെളിവ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആദ്യം പറഞ്ഞത് ഉദ്ദേശിച്ചത് അംറു ബിൻ ആസ് റളിയല്ലാഹുവിന്റെ സംഭവമാണ്. അംറു ബിൻ ആസ് റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യത്തോടൊപ്പം അയച്ചു. അംറു ബിൻ ആസ് ആണ് അമീർ, ചീഫ് ഇൻ കമാൻഡർ. അങ്ങനെ അംറു സൈന്യമേറ്റ് പോയി ശത്രുവിന്റെ നാട്ടിൽ അടുത്തെത്താനായി, ശത്രുക്കളോട് അടുത്തെത്താനായി. അംറു അദ്ദേഹം പിന്നെ നേതാവാണ് അമീറാണ്, അദ്ദേഹത്തിന് സ്ഖലനുണ്ടായി, സ്വപ്നസ്ഖലനുണ്ടായി, അദ്ദേഹത്തിന് ജനാപത്തുകാരനായി. നല്ല തണുപ്പുമാണ്, വെള്ളം നല്ല തണുപ്പാണ്. അപ്പൊ അമ്പ്ര എന്ത് ചെയ്ത്, തയമ്മം ചെയ്തിട്ട് ഇമാമായിട്ട് നിസ്കരിക്കാണ്. തയമ്മം ചെയ്ത് കുളിച്ചില്ല, തയമ്മം ചെയ്ത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾ പിന്നിൽ നിസ്കരിക്കൂല, കാരണം നിങ്ങൾക്ക് ജനാപത്തുകാരനാണ്, നിങ്ങൾ ഇങ്ങനെ തയമ്മം ചെയ്യും, വെള്ളമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ, ഞാനാണ് അമീർ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം, അതുകൊണ്ട് ഞാൻ വെള്ളം ഉപയോഗിക്കാത്തത് അതിൻ്റെതായ കാരണമുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ചെയ്ത് തയമ്മം ചെയ്തിട്ട് നിസ്കരിച്ച്, ബാക്കിയുള്ള ആളുകൾ നിസ്കരിച്ച്. ഈ യാത്രാ സംഘം, യുദ്ധസംഘം മടങ്ങിയെത്തിയപ്പോൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹു റസൂലെ, അംർ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ റസൂൽ ചോദിച്ചു, ജനാപത്തുകാരനായിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാം എന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ, ഇന്നല്ലൈല ശദീദുൽ ബർദ്, രാത്രി കഠിന തണുപ്പ്, വ ഇന്നൽ മാ ശദീദുൽ ബുറൂദ, വെള്ളം കഠിന തണുപ്പ്, ആ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ ഞാൻ മരിക്കുമോന്ന് ഞാൻ ഭയപ്പെട്ട. അള്ളാഹു പറഞ്ഞിട്ടില്ല വല്ല തഫ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്. പിന്നെ മാത്രല്ല, എന്നിട്ട് അദ്ദേഹം പറയാണ്, വെള്ളം നല്ല തണുപ്പാണ്, പക്ഷെ അവിടെ തീ പൂട്ടിയിട്ട് വെള്ളം ചൂടാക്കാം, പക്ഷെ ഞങ്ങൾ ശത്രുക്കളോട് അടുത്ത സമയത്താണുള്ളത്, ഞങ്ങളിവിടെ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ അത് കാണും, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഇരുട്ടിന്റെ മറവിൽ വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യും, ആക്രമിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം പൂട്ടിയിട്ട് ചൂടാക്കാനും വകുപ്പില്ല, വെള്ളം ഉപയോഗിക്കാനും വകുപ്പില്ല, കാരണം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൊല്ലുക എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ തയമ്മം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചിരിക്കുകയും റസൂലുള്ളാഹി അത് സമ്മതിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ഫുഖഹാക്കൾ, വെള്ളം കഠിന തണുപ്പാണ്, ചൂടാക്കാൻ വകുപ്പില്ല, വെള്ളം ഉപയോഗിച്ചാൽ ഒരാൾ രോഗിയായി മാറും, എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. കാലാവസ്ഥ കഠിനമായ തണുപ്പാണ്, ആ കഠിന തണുപ്പിനെ ചെറുക്കാൻ ശാരീരിക ശേഷിയില്ല, പിന്നെ ആ കഠിന തണുപ്പിൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രോഗിയായി മാറുകയും ചെയ്യും, എങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. ഒരാൾക്ക് മുറിവുണ്ടായി, ആ മുറിവ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചോളന്നില്ല, പക്ഷെ എന്തുണ്ടാവും, ആ മുറിവ് കൂടാൻ സാധ്യതയുണ്ട്, രോഗം കൂടാൻ സാധ്യതയുണ്ട്, എങ്കിൽ അത്തരം ആളുകൾക്കും എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. ഇതാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇത്തരം മസലകൾ സംസാരിച്ചത് കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി അസ്സവജൽ, അള്ളാഹുവിന്റെ വാക്കിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, അള്ളാഹുവിന്റെ വാക്ക്, വൈൻ കുൻതു മർമാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളാണ് അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, വെള്ളം കിട്ടിയില്ല, കണ്ടെത്തിയില്ല, എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുക എന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇദാ കാനത് ബിർറജുലിൽ ജിറാഹത്തു ഫീ സബീലില്ലാ, ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറിവേറ്റിട്ടുണ്ട്, വൽ ഖുറൂഹ്, എന്താണ് ഖുറൂഹ് എന്നാ, പൊട്ടലുകളും അതേപോലെ തന്നെ ഈ കുരുവൊക്കെ ഉണ്ടല്ലോ, ആ വ്രണങ്ങൾ, അത് പൊട്ടിയിട്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ, ഫയുജിനിബു, അയാൾ ജനാപത്തുകാരനാകുന്നു, ഫയഖാഫു അൻ യമൂത്ത് ഇനി ഇഖ്തസൽ, കുളിച്ചാൽ മരിക്കുമെന്ന് അയാൾ ഭയക്കുകയും ചെയ്യുന്നു എങ്കിൽ, തയമ്മമ, അയാൾ തയമ്മം ചെയ്യട്ടെ. ഈ ഹദീസ് റവാഹു ദാറഖുത്നി മൗഖൂഫൻ, ഇമാം ദാറഖുത്നി ഇബ്നു അബ്ബാസിന്റെ വാക്കായിട്ട് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വറഫഅഹു അൽ ബസ്സാർ, ഇമാം അൽ ബസ്സാർ ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മർഫു ആയിട്ട്, തിരുനബിയുടെ വാക്കായിട്ട് പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെ ഇബ്നു സഹഹു ഇബ്നു ഹുസൈമ വൽ ഹാകിം, ഇമാം ഹാകിമും ഇബ്നു ഹുസൈമയും ഇത് സഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിലാണ് സാധാരണ മുറിവും പൊട്ടലൊക്കെ ആയിട്ട്, ആ അത് പിന്നെ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇതിനെ കുറിച്ച് അള്ളാഹുന്റെ മാർഗത്തിലേറ്റ മുറിവിന്റെ വിഷയത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് അതിന് മാത്രം പ്രത്യേകമല്ല, ഒരാൾക്ക് മുറിവുണ്ട്, ആ മുറിവ് പിന്നെ ഉദു ചെയ്തിട്ടുണ്ടെങ്കിൽ, വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂർജിക്കും, അല്ലെങ്കിൽ അത് കാരണത്താൽ മരിക്കും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാം. ആ ഖൗലിഹി അസ്സവജൽ, അത് അല്ലാഹു ഖൗലിഹി എന്നറല്ലേ, ഖൗൽ എന്നാണ് എന്താ വാക്ക്, ഹി എന്നാണ് ആരാ, ആ അവന്റെ വാക്ക് എന്നാണ്, ഈ അവന്റെ എന്നുള്ളത് അല്ലാഹു ആണ്, അല്ലാഹു അസ്സ, അല്ലാഹു അസ്സ എന്നാണ് എന്താ, അല്ലാഹു അസീസ് ആയിരിക്കുന്നു എന്നാണ്, പ്രതാപവാനായിരിക്കുന്നു. ജല്ല എന്നാല് അള്ളാഹു ജല്ല ജലാലു അറിയില്ലേ, വാവു അത്തിഫിൻ്റെതാണ്. ഇത് രണ്ടും ക്രിയകളാണ്. അസ്ദാ നമ്മ അള്ളാഹു പ്രതാപവാനായി, വജല്ല അവൻ മഹോന്നതനായി, ജലീൽ ഉന്നതനായി. ജല്ല എന്നുള്ളതും ക്രിയയാണ്, അസ്ദാ എന്നുള്ളതും ക്രിയയാണ്. അസ്ദ വജൽ അള്ളാഹു പ്രതാപവാനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു. അത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയില്ലേ. എന്താ സുബ്ഹാനഹു എന്നാണ്? അള്ളാഹു സുബ്ഹാനഹു അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, വതആല അവൻ ഉന്നതനായിരിക്കുന്നു. അതെ. ഇനി അടുത്തത് വഅൻ അലിയ്യ റളിയല്ലാഹു അൻ ഖാല ഇൻ കസറത് ഇഹ്ദ സന്ദയ്യ فسألت رسول الله صلى الله عليه وسلم فأمرني أن أمسح على الجبائر رواه ابن ماجه بسند واه جدا ഈ ഒന്നാമത്തെ ഹദീസിന്റെ വിഷയത്തിൽ ചിലര് പിന്നെ ഇതിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പിന്നെ അത ഇബ്നു സായിബ് എന്ന് പറയുന്ന റാവി, ഈ ഹദീസിന്റെ സനദിലുള്ള അത ഇബ്നു സായിബ് എന്ന് പറയുന്ന റാവി, അദ്ദേഹത്തിൽ നിന്ന് ജരീർ ഇബ്നു ഹാസിം എന്ന് പറയുന്ന റാവിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത ഇബ്നു അസായിബിൽ നിന്ന് ജരീർ ഇബ്നു ഹാസിം എന്ന വ്യക്തി ഇതിനെ റിവായത്ത് ചെയ്തത് കാരണത്താൽ ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിരൂപണം പ്രസക്തല്ല. മനസ്സിലായി? പ്രമുഖരായ ഇബ്നു ഹുസൈമ അൽ ഹാകിം, അതേപോലെ തന്നെ അങ്ങനത്തെ പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഇത് തെളിവെടുക്കാവുന്നതാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ പക്ഷക്കാരനാണ്. തൈഫ് വഅൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു നിവേദനം, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല അലിയാരി പറഞ്ഞു. എന്താ അലിയാരി പറഞ്ഞത്? ഇൻകസറത് ഇഹ്ദ സന്ദൈ, ഇൻകസറത് ഇൻകസറന പൊട്ടി, ഇൻകസറ പൊട്ടി. ഇഹ്ദ സന്ദയ്യ എന്റെ സന്ദ് എന്ന് പറഞ്ഞാൽ സന്ദണ്ടെങ്കില് ഇവിടുന്ന് ഇതുവരെയുള്ള എല്ലിനാ പറയാം. ചിലര് പറയും ജന്തണ ഇവിടുന്ന് ഇതുവരെയുള്ള എല്ലിനാണ്. മുകൾ ഭാഗത്തിന് സായിദ് സായിദെന്നും അടിഭാഗത്തിന് ദിറാ എന്ന് പറയും, ദിറാ. അപ്പൊ ഈ ദിറാവും ഈ സായിദും കൂടിയതാണ് ജന്ത്. ഇത് മുതൽ ഇതുവരെയുള്ള എല്ല്. ചിലര് പറഞ്ഞാൽ ഇത് മുതൽ മിർഫക് വരെയുള്ള എല്ലിനാണ് ജന്ത് എന്ന് പറയാനാണ്. രണ്ടായാലും മാഫി മുഷ്കിൽ, ഇത് ഭാഷ പണ്ഡിതന്മാരുടെ ഒരു പിന്നെ വിശകലനമാണ്. ജന്ത് എന്ന് പറഞ്ഞാൽ ഈ കയ്യിന്റെ ഇതുണ്ടല്ലോ, ആ ഈ കുഴ മുതല് മിർഫക് മുട്ട് വരെ. ചിലർ പറഞ്ഞാൽ മുട്ട് വരെയല്ല, ജന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴ മുതല് ഈ തോളല് വരെ ഉള്ള സ്ഥലമാണ്. അതിന് മുകൾ ഭാഗത്തിന് സായിദെന്നും അടിഭാഗത്തിന് പിന്നെ ദിറാ മുഴങ്കൈ എന്നും പറയും. ഏതായാലും ഒരു മനുഷ്യർ എത്ര ജന്ത് ഉണ്ടാവും? രണ്ട് ജന്ത് ഉണ്ടാവും അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ജന്തയ്യ എന്ന് പറഞ്ഞാല് ജന്തൈനി എന്നാണ്. എന്റെ രണ്ട് ജന്ത് എന്നാണ്. ഈ ആയിനെ ഇതിലേക്ക് ചേർത്തപ്പോൾ നൂന് കളഞ്ഞുപോയി. ജന്തൈനി യാന്നാണ്. യായിനെ ഇതിലേക്ക് ചേർത്തപ്പോൾ നൂന് കളഞ്ഞുപോയി. മുസന്ന തസ്നിയനെ ഇളാഫത്ത് ചെയ്യുമ്പോൾ നൂന് കളയും. അപ്പൊ പിന്നെന്താ ഉള്ളത്? ജന്തൈ യ, അതാണ് ജന്തയ്യ. എന്റെ ഇരു ജന്തുകളിൽ ഒന്ന് പൊട്ടിയതാണ്. ഇൻകസറത് പൊട്ടി. ഇഹ്ദ സന്ദയ്യ, എന്റെ ഇരു ജന്തുകളിൽ ഒന്ന്. എന്താ ജന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ആ ഈ കയ്യല്ല്. പക്ഷെ കയ്യല്ല എന്ന എല്ലാ എല്ലും അല്ല, ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗം, അതിലൊന്ന് പൊട്ടി. ഇൻകസറത് ഇഹ്ദ സന്ദയ്യ, എന്റെ ഇരു ജന്തുകളിൽ കയ്യല്ലിൽ ഒന്ന് പൊട്ടി. فسألت رسول الله صلى الله عليه وسلم فانغنه سألت رسول الله صلى الله عليه وسلم ഞാൻ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനോട് ചോദിച്ചു. فامرني അപ്പോൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എന്നോട് കൽപ്പിച്ചു. അൻ അംസഹ ഞാൻ തടവുവാൻ, അലൽ ജബായിർ, അലൽ ജബായിർ ജബായിർ ജബീറത്തിന്റെ ബഹുവചനമാണ് ജബായിർ. ജബീറത്ത് എന്ന് പറഞ്ഞാൽ ബാൻഡേജ്. ജബീറത്താണ് ബാൻഡേജ്. ജബായിറിന്മേൽ തടവുവാൻ, ജബീറത്താണ് ബാൻഡേജ്. പൊട്ടിയത് എന്ത് ചെയ്യും? ഷീല വെച്ച്, മരക്കഷ്ണം വെച്ച്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇതാക്കൂലേ, അതാണ് ജബീറ. എന്റെ ബഹുവചനാണ് ജബായം. ഫഅമർനി റസൂലുള്ള എന്നോട് കൽപ്പിച്ചു, അൻ അംസഹ, ഞാൻ തടവുവാൻ, അലൽ ജബായിർ, എന്താ ജബായിർ, ബാൻഡേജിന്റെ മുകളിൽ, ബാൻഡേജിന്മേൽ. റവാഹു ഇബ്നു മാജ, ഈ ഹദീസ് ആർ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം ഇബ്നു മാജയാണ്. റവാഹു, ഈ ഹദീസ് റിവായത്ത് ചെയ്തു ഇബ്നു മാജ. ഇബ്നു മാജ ബിസനദിൻ വാഹിൻ ജിദ്ദൻ. വാഹിൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? വാഹിൻ എന്ന് പറഞ്ഞാൽ ദുർബലം. വാഹിൻ എന്ന് പറഞ്ഞാൽ ദുർബലം. വാഹിൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ തീർത്തും ദുർബലം. അപ്പൊ തീർത്തും ദുർബലമായ സനദോടുകൂടി ഇബ്നു മാജ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ തെളിവെടുക്കാൻ പറ്റുമോ? തെളിവെടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഹദീസ് തീർത്തും ദുർബലാണ്. ഹദീസ് തീർത്തും ദുർബലാണ്. ഒന്നുകൂടി വായിച്ചിട്ട് അതിൽ ചില കാര്യങ്ങൾ പറയണ്ടേ. വാൻ അലി റളിയല്ലാഹു അലി റളിയല്ലാഹു നിവേദനം കാല, അദ്ദേഹം പറഞ്ഞു, ഇൻ കസറത് ഇഹ്ദാ സന്ദയ്യ, എന്റെ ഇരു സന്ദുകളിൽ ഒന്ന് പൊട്ടി, കയ്യെല്ലുകളിൽ ഒന്ന് പൊട്ടി. ഫസഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങളോട് ചോദിച്ചു. ഫഅമറനി, അപ്പോൾ റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചു, അൻ അംസഹ അൽ ജബായിർ, ജബായിറിന്മേൽ തടവുവാൻ. റവാഹു ഇബ്നു മാജത ബിസനദിൻ വാഹിൻ ജിദ്ദൻ, ഇബ്നു മാജ തീർത്തും ദുർബലമായ സനദോടുകൂടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അൽബാനി പറഞ്ഞത് ദഈഫുൻ ജിദ്ദൻ എന്നാണ്. വാഹിൻ ജിദ്ദൻ എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗം തന്നെയാണിത്, ദഈഫുൻ ജിദ്ദൻ. വാഹിൻ എന്ന് പറയുമ്പോൾ ദഈഫ് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി അതിന് ദുർബലത തോന്നിക്കും. അത് രീതിയിലാണ് വാഹിൻ ജിദ്ദൻ, തീർത്തും ദുർബലം. അത് ദുർബലമാകാൻ കാരണം, അതിലൊരു റാവിണ്ട്, അംറു ബിനു ഖാലിദ് അൽ വാസിത്തി എന്ന് പറയുന്ന റാവിണ്ട്, അയാളൊരു കസാബാണ്. അംറു ഇബ്നു ഖാലിദ് അൽ വാസിത്തി, ഈ റാവിയാണ് അതിൽ പ്രശ്നക്കാരൻ. ഈ ഹദീസിന്റെ സനദിൽ അംറു ഇബ്നു ഖാലിദ് അൽ വാസിത്തി എന്ന് പറയുന്ന റാവിണ്ട്, അയാൾ തീർത്തും ദുർബല, അയാൾ കസാബാണ്. കസാബ് എന്ന് പറഞ്ഞാൽ വ്യാജ ഹദീസ്, വ്യാജം പറയണ, കളവ് പറയുന്ന ആള്. പക്ഷെ ഹദീസിന്റെ അർത്ഥം നോക്കി നിങ്ങൾ, ഹദീസിന്റെ അർത്ഥം എന്താ? എന്താ ഹദീസ് അർത്ഥാക്കണത്? ഒരാളുടെ കൈ പൊട്ടി, അല്ലെങ്കിൽ കയ്യിന് മുറി ഉണ്ടായി, ആ മുറിമ്പ എന്തുണ്ട്? ബാൻഡേജ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെയ്യുമ്പോ അയിമ തടവ് ചെയ്യാൻ മതി. മനസ്സിലായോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഈ കഫിന് മുറിവേറ്റിട്ട്, പൊട്ടേറ്റിട്ട് അദ്ദേഹം അയിമ ഇതുണ്ടായിരുന്നു, ബാൻഡേജ്. അപ്പൊ അദ്ദേഹം ചെയ്തെന്നാണ്, അതിമ തടവി ബാക്കിയുള്ള ഭാഗം കഴുകി എന്നാണ്. അത് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ അങ്ങനെ ബാൻഡേജുകൾ ഉണ്ടെങ്കിൽ ആ ബാൻഡേജിമെ തടവാം എന്നുള്ളതാണ് എന്ത് തെളിവുകൾ അറിയിക്കുന്നത്, തെളിവ് അറിയിക്കുന്നത്. ഈ ഹദീസ് തീർത്തും ദുർബലമാണെങ്കിലും ഇതേ ആശയത്തിൽ എന്തുണ്ട്, ചില സംഭവങ്ങൾ റിപ്പോർട്ടുണ്ട്. ഇമാം നവവി, അതേപോലെ തന്നെ ഇമാം നവവിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞ് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങളൊന്നും സഹിയായി വന്നിട്ടില്ല ജബീറിന്റെ മുകളിൽ തടവണിനെ കുറിച്ച്. പക്ഷേ എന്തുണ്ട്, പിന്നെ സലഫുകളിൽ നിന്ന് ഇങ്ങനെ ഇബ്നു ഉമറിൽ നിന്നും മറ്റൊക്കെ ചില അസറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ജബീറമ്മ തടവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ബാൻഡേജിമ്മ തടവുക. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണെന്ത്, ഹുഫമ്മ തടവൽ. ഹുഫ തടവൽ വന്നില്ലേ? ഹുഫ തടവൽ വന്നു. അതോ ഹുഫനി ഉദു വന്നോ? ഉദു കുളി വന്നില്ലേ? വന്നു വന്നു. ഹുഫ മുമ്പ് വന്നിട്ടുണ്ടാവും സാധിക്കുവാനെടുത്തപ്പോ. ഹുഫമ്മ തടവലും ഉണ്ട്, ജബീറമ്മ തടവലും ഉണ്ട്. ഹുഫ എന്ന് പറഞ്ഞാല് കാലുറയാണ്, ജൗറബ്. ഹുഫ ജൗറബ്, ഹുഫ കാലുറ, ജൗറബ് എന്നാണ് സോക്സ് പോലുള്ളത്. ഈ ജബീറമ്മ തടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹുഫമ്മ തടവ് എന്നുള്ളതും തടവുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ഒരേ വിധിയാണ്, ജബീറമ്മ തടവാം, ഹുഫമ്മലും തടവാം. മനസ്സിലാ? പക്ഷേ ഇതിലൊരു വ്യത്യാസം, വിഷയം മനസ്സിലാക്കേണ്ടത്, ജബീറമ്മ തടവാൻ തെളിവുണ്ട്, കാരണം ചില അസറുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഇബ്നു ഉമറിനും മറ്റൊക്കെ. ഹുഫമ്മ തടവാൻ ഹദീസുകൾ ധാരാളം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. പക്ഷെ ഇത് രണ്ടും വ്യത്യാസമുണ്ട് തടവുന്നതിൽ, രണ്ടും തടവുന്നത് ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ആ ഹുഫമ്മ തടവേണമെങ്കിൽ ശുദ്ധിയോടുകൂടിയായിരിക്കണം ഹുഫ ധരിക്കേണ്ടത്. ജബീറമ്മ തടവുമ്പോളോ ആ ശുദ്ധി ശർത്തില്ല, ഒരാൾ കയ്യ് പൊട്ടി മുറിഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിമ ബാൻഡേജ് ഇടാൻ പോകുമ്പോ ഞാൻ ഒതെടുത്ത് വരട്ടെ, എനിക്ക് ഇതിന്റെ പിന്നെ തടവണമെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇതൊരു നിർബന്ധ സാഹചര്യമാണ് അതിമ തടയിക്കുന്നത്, മനസ്സിലായ? അതൊരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ആ ഹുഫ തടവാൻ നാട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ദിവസമേ പറ്റുള്ളൂ, യാത്രക്കാരന് 3 ദിവസം. എന്നാൽ ജബീറയോ, ജബീർ എത്ര കാലം ഉണ്ടോ അത്രയും, ഇനി 2 മാസമാണെങ്കിൽ 2 മാസം എന്ത് ചെയ്യാം, അതിമേ തടവാ. 1 ദിവസം 3 ദിവസം ഈ ദൂരപരിധിയിൽ അല്ലെ, സമയപരിധിയിൽ. മൂന്നാമത്തെ വ്യത്യാസം തടവല്, അല്ല തടവലൊക്കെ ഒരു പ്രാവശ്യമാണ്, അത് 3 പ്രാവശ്യമല്ല. തടവൽ തല തടവലായാലും ഹുഫ തടവലായാലും ജബീർ തടവലായാലും ഒരു പ്രാവശ്യമാണ്. അടുത്ത വ്യത്യാസം, ഹുഫമ്മ കുറച്ച് തടവിയാൽ മതി, ഒരു പ്രാവശ്യം മുകളിൽ തടവിയാൽ മതി. എന്നാൽ ജബീർ അങ്ങനെ, ജബീർ എന്ത് ചെയ്യണം, എല്ലാ ഭാഗവും തടവണം. ഒരു ഭാഗം ഇങ്ങനെ തടവിയാൽ പോരാ, പിന്നെയോ മുഴുവൻ ഭാഗവും തടവണം. അതിൽ അബു ഹനീഫ മാത്രം പറഞ്ഞത് കൂടുതൽ സ്ഥലങ്ങൾ തടവിയാൽ മതി എന്നാണ്. പക്ഷേ ഇമാം മാലിക്, ഷാഫി, അതുപോലെ ഇമാം അഹമ്മദ് ഇവരൊക്കെ പറഞ്ഞത് മുഴുവൻ തടവണം എന്നാണ്. ജബീർ എത്ര ഉണ്ടോ അത്രയും ചെയ്യണം, വെള്ളം നനച്ചിട്ട് തടവണം, മുഴുവനായിട്ട് തടവണം. അതേസമയം ഹുഫ അങ്ങനെയല്ല, ഹുഫ കുറച്ച് തടവിയാൽ മതി. ഇമാ അബു ഹനീഫ പറഞ്ഞ് സിംഹഭാഗവും തടവിയാൽ മതി, എന്നാൽ തന്നെ തടവലായി. അത് ഹുഫന്റെ അല്ലേ, അതവിടെ കഴിഞ്ഞ് ഹുഫ ഇങ്ങനെ ഒന്നിച്ച് തടവുക എന്നുള്ളത് ശർത്തല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസഹ അലൈഹിമാണ് രണ്ടും ഇങ്ങനെ തടവി എന്നാണ്. അപ്പൊ അത് അറിയിക്കണത് എന്താണ്, ഒന്നിച്ച് തടവി എന്നുള്ളതാണ്. പക്ഷെ അതൊരു ശർത്തല്ല, നിബന്ധന അല്ല. ഓരോന്ന് തടവിയാൽ തന്നെ തടവൽ കൂടും. പക്ഷെ ഹദീസിന്റെ പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ ഫ മസഹ അലൈഹിം അവ രണ്ടിന്മേലും തടവി എന്നാണ്. അത് അറിയിക്കണത് എന്താണ്, ഒരുമിച്ച് തടവി എന്നുള്ളത്. അതാണ് അതിന്റെ അദബും അതിന്റെ ആ പൂർണ്ണതയും. പക്ഷെ ഒന്നുമേ തടവി, ഒന്നുമേ തടവിയാലും തന്നെ തടവൽ കൂടും. ഹുഫമ്മക്ക് പോലെ ഇങ്ങനെ നമ്മള് ജബീറാണ്. എന്താ ഇനി അടുത്ത വ്യത്യാസം? ഇപ്പൊ എത്ര വ്യത്യാസം പറഞ്ഞേ? 3 വ്യത്യാസം പറഞ്ഞു. ഒരു വ്യത്യാസം ഇവിടെയില്ലേ, ജബീറമ്മ തടവുന്നതും ഹുഫമ്മ തടവുന്നതും തമ്മിലെ വ്യത്യാസം. പിന്നെ മൂന്നെണ്ണം ഏതാ പറഞ്ഞേ? ഒന്ന് ശുദ്ധിയോടുകൂടിയായിരിക്കണം ഹുഫ അല്ലെ, ജബീറമ്മ ശുദ്ധി എന്നുള്ളത് ഷർത്തില്ല. പിന്നെ ദിവസം, ഇത് 3 ഒന്നും ഇവിടെ അങ്ങനെയല്ല. എത്ര കാലമാണ് ജബീറുള്ളത്? അത്രയും കാലം. പിന്നെ മൂന്നാമത്തേത് യേശ് ആ ഹുഫ കുറച്ച് തടവിയാൽ തന്നെ മതി, അതേസമയം ജബീർ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് തടവണം എന്നുള്ളതാണ്. വലിയ അശുദ്ധി ഉണ്ടായാലും ചെറിയ അശുദ്ധി ഉണ്ടായാലും ജബീറമ്മ തടവിയാൽ മതി. വലിയ അശുദ്ധി ആയാലും ചെറിയ ശുദ്ധി ആയാലും ഇതിമ തടവിയാൽ മതി. ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി, കൈ പൊട്ടിയിട്ട് ബാൻഡേജ് ഇട്ടേക്കാണ്, അയാൾ ഇവിടെയൊക്കെ കുളിച്ചതിന് ശേഷം ഇവിടെ തടവിയാൽ മതി. അതേസമയം ഹുഫ അങ്ങനെയല്ല, ചെറിയ അശുദ്ധിക്കാണ് ഹുഫമ്മ തടവുക, വലിയ അശുദ്ധി ഉണ്ടായാലും ഹുഫ ഊരിയതിന് ശേഷം കുളിക്കണം. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പറഞ്ഞ മനസ്സിലായ? അതായത് ഹുഫമ്മ തടവുമ്പോ നമ്മളെന്ത് ചെയ്യണം, വലിയ അശുദ്ധി ഉണ്ടായി, ഒരാൾ ഹുഫ ധരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? എങ്കിലെന്ത് ചെയ്യണം, ഹുഫ ഊരിയിട്ട് കുളിക്കണം, മനസ്സിലായി? നമ്മൾ കുളിച്ചിട്ട് പിന്നെ ഹുഫ തടവിയാ പോരാ, ഹുഫ ഊരിയച്ചിട്ട് നമ്മൾ പിന്നെ കുളിക്കണം. ജബീർ അങ്ങനല്ല, വലിയ അശുദ്ധി ഉണ്ടായാലും ജബീർ കഴിക്കേണ്ട കാര്യമല്ല, പിന്നെ കുളിക്കുക, ഇവിടെ തടവിയാൽ മതി. അതാണ് വ്യത്യാസം. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. നമ്മൾ ഇബ്നു അബ്ബാസ്, അലി, ജാബിർ ഇതൊക്കെ വന്ന റാവിമാരായതുകൊണ്ടാണ് അവരെ കുറിച്ച് കൂടുതൽ പറയാത്തത്. ജാബിർ ഇബ്നു അബ്ദുള്ളാഹ് അൽ അൻസാരി. വൻ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. ഫിർ റജുലിൽ ലദീ ശുജ്ജ ഫഗ്തസല ഫമാത്ത് إنما كان يكفيه أن يتيمم ويعصب على جرحه خرقة ثم يمسح عليها ويغسل سائر جسده رواه أبو داود بسند فيه ضعف. طيب ما المشكلة كيف ففيه فيه اختلاف على رواته طيب ما في مشكلة. وعن جابر رضي الله عنه النبادر في الرجل الذي شج في الرجل ഒരു വ്യക്തിയുടെ വിഷയത്തിൽ, ഏത് വ്യക്തിയാണ്? അല്ലദീ ശുജ്ജ, ആ വ്യക്തി അയാളുടെ തല പൊട്ടി, അല്ലെങ്കിൽ ശുജ്ജാന തല പൊളിഞ്ഞു. തല പൊളിഞ്ഞ വ്യക്തിയുടെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. ഫഖ്തസല, അങ്ങനെ അയാൾ കുളിച്ചു, തല പൊളിഞ്ഞ് എന്നിട്ട് അയാൾ കുളിച്ചു. ഫമാത്ത്, അയാൾ മരിക്കുകയും ചെയ്തു. അപ്പൊ തല പൊട്ടി കുളിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. എന്താ നിവേദനം? ഇന്നമാ കാന യക്ഫീഹി, അദ്ദേഹത്തിന് മതിയായിരുന്നു, അദ്ദേഹത്തിന് ഇത്രമാത്രം മതിയായിരുന്നു. ഇന്നമാ കാന യക്ഫീ, അദ്ദേഹത്തിന് മതിയാകുമായിരുന്നു. ഐ യതയമ്മമ, തയമ്മം ചെയ്യൽ. വയാസിബ അലാ ജുർഹിഹി, വയാസിബ അലാ ജുർഹിഹി, അയാളുടെ മുറിവിന്മേൽ കെട്ടലും കെട്ടി ബന്ധിക്ക. ആസിബ എന്ന അസബ യാസിബു എന്നാണാല് അസബ യാസിബു എന്നിട്ടുണ്ടെങ്കിൽ മുറിവ് കെട്ടുക. വയാസിബ അലാ ജുർഹിഹി, അയാളുടെ മുറിവിൽ മേൽ കെട്ടുക. ഹിർക്കത്തൻ, ഹിർക്കത്ത് എന്ന ശീലകഷ്ണം, തുണിക്കഷ്ണം. വയാസിബ അലാ ജുർഹിഹി ഹിർക്കത്തൻ, ഒരു തുണി എടുത്തിട്ട് അയാളുടെ മുറിവ് കെട്ടുക എന്നതും അയാൾക്ക് മതിയാകുമായിരുന്നു. സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് ആ മുറിവിന്മേൽ എന്ത് ചെയ്യ, അല്ല അസ്തഗ്ഫിറുല്ല, സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് ആ തുണി കെട്ടിയില്ലേ അതിന്മേൽ തടവൽ തടവുക. വയഗ്സില സായിറ ജസദിഹി, വയഗ്സില, അയാൾ കുളിക്കുകയും ചെയ്യുക. സായിറ ജസദിഹി, തന്റെ മറ്റു ശരീരഭാഗങ്ങളിൽ, മറ്റു ശരീരഭാഗങ്ങൾ കുളിക്കുക അല്ലെങ്കിൽ കഴുകുക, ഇതയാൾക്ക് മതിയാകുമായിരുന്നു. അതൊന്നുകൂടി ഈ ഹദീസിന്റെ ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം. ഫിർ റജുലിൽ ലദീ ശുജ്ജ, തല പൊട്ടിയ വ്യക്തിയുടെ വിഷയത്തിൽ. ഫഖ്തസൽ, അങ്ങനെ അയാൾ കുളിക്കുകയും. ഫമാത്ത്, അങ്ങനെ അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോ തല പൊട്ടി കുളിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ വിഷയത്തിൽ ജാബിറിൽ നിന്ന് നിവേദനം. എന്താ നിവേദനം? ആ നിവേദനമാണ് ഇവിടെ നീ പറയുന്നത്. ഇന്നമാ കാന യക്ഫീഹി, അദ്ദേഹത്തിന് ഇത്രമാത്രം മതിയാകുമായിരുന്നു. എന്ത്? ഐ യതയമ്മമ, അയാൾ തയമ്മം ചെയ്യുക എന്നുള്ളതും. വയാസിബ അലാ ജുർഹിഹി ഹിർക്കത്തൻ, തന്റെ മുറിവിൽ ഒരു ശീല തുണി കെട്ടുക എന്നുള്ളതും. സുമ്മ യംസഹ അലൈഹ, എന്നിട്ട് അതിന്മേൽ തടവുക എന്നുള്ളതും. വയഗ്സില സായിറ ജസദിഹി, മറ്റു ശരീരാവയവങ്ങൾ കുളിക്കുക കഴുകുക എന്നതും അയാൾക്ക് മതിയാകുമായിരുന്നു. ഈ ഹദീസ് റവാഹു അബൂദാവൂദ് ബിസനദിൻ ഫീഹി ദഅഫ്. അബൂദാവൂദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു ദുർബലതയുള്ള ഒരു സനദോടുകൂടി. റവാഹു അബൂദാവൂദ് ഈ ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു ബിസനദിൻ ഫീഹി ദഅഫ്, ദുർബലതയുള്ള ഒരു സനദോടുകൂടി എന്നാ പറയാം നമ്മൾ. പിന്നെന്താ? വഫീഹി റിജാലും, വഫീഹി ഇഖ്തിലാഫുൻ അലാ റുവാതിഹി, അതിലെ റാവിമാരെ കുറിച്ചുള്ള ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേക്ക് നമുക്ക് പറയാം ഇൻഷാല്ലാ എന്താണെന്നുള്ളത്. ഈ സംഭവത്തിന്, ഈ ഹദീസ് പറഞ്ഞ സംഭവത്തിന് ഒരു കാരണമുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒക്കെയുള്ള ഒരു യാത്രാ സംഘം പുറപ്പെട്ടു. യാത്രാ സംഘം പുറപ്പെട്ടപ്പോ ആ യാത്രാ സംഘത്തിലൊരു വ്യക്തിക്ക് തലക്കൊരു വെട്ടേറ്റ്, തലക്കൊരു പിന്നെ മുറിവേറ്റ്, കല്ലുകൊണ്ടുള്ളൊരു മുറിവ്, അങ്ങനെ തല പൊളിഞ്ഞ്, തല നന്നായിട്ട് പൊളിഞ്ഞ്. അന്ന് അയാൾക്ക് ജനാബത്ത് ഉണ്ടായി, അസ്തഗ്ഫിറുല്ലാ, പാമ്പടിച്ചവന് ഇടിയട്ടിയെന്ന മാതിരി തല വെട്ടേറ്റ് തല പൊളിഞ്ഞ്. ആ സമയത്തന്നെ അയാൾക്ക് എന്തുണ്ടായി? ജനാബത്ത് ഉണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി. അപ്പൊ അയാൾ ചോദിച്ച്, ഞാൻ വലിയ അശുദ്ധിക്കാരനാണ്, സഹാബികളോട് ചോദിച്ച് ഞാൻ വലിയ അശുദ്ധിക്കാരനാണ്, നിങ്ങൾക്ക് പിന്നെ തയമ്മം ചെയ്യാൻ എനിക്ക് വല്ല ഇളവുള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച്. ഞാൻ, അതായത് ഞാൻ തയമ്മം ചെയ്താൽ പോരെ, എനിക്ക് വല്ല ഇളവുണ്ടോ എന്ന് ചോദിച്ച്. അപ്പോ സഹാബികൾ പറഞ്ഞ്, നിനക്ക് യാതൊരു ഇളവുമില്ല, കാരണം വെള്ളമുണ്ട്, നീ ജനാബത്തുകാരനാണ്, വെള്ളമുണ്ട്, അതുകൊണ്ട് പിന്നെ തയമ്മം ചെയ്യാനൊരു ഇളവുമില്ല എന്ന് ഫത്വ കൊടുത്ത്. അങ്ങനെ അയാൾ വെള്ളം എടുത്ത് കുളിച്ച് ആ വെള്ളം പൊട്ടിൽ ഇറങ്ങിയിട്ട് തലച്ചോറിൽ വെള്ളമായി, അങ്ങനെ അയാൾ മരിച്ചു, ആ സഹാബി മരിച്ചു. അങ്ങനെ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ അവതരിപ്പിച്ചു. റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു വിഷയമുണ്ടായി, ഞങ്ങൾ ചോദിച്ചു, അപ്പൊ ഞങ്ങൾ പറഞ്ഞ അളവില്ല വെള്ളമുണ്ട്, അതുകൊണ്ട് പിന്നെ അയാൾ എന്ത് ചെയ്ത്, വെള്ളം കൊണ്ട് കുളിച്ച് അയാൾ മരിച്ചു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുള്ള, അവർ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു, അള്ളാഹു അവരെ പിന്നെ ഖത്തലഹുമുള്ള അള്ളാഹ് അവരെ ശപിക്കട്ടെ ആ രീതിയിൽ റസൂലുള്ള പറഞ്ഞു. കാരണം ഇവരല്ലാതെ പത്ത് കൊടുത്തിട്ടാണ് അവർ മനുഷ്യൻ മരിച്ചത്. അങ്ങനെ എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഇന്നമ ഷിഫാഉൽ ഐസുആൽ, ജാഹിലിന് ചോദിക്കലാണ് ചികിത്സ അല്ലെങ്കിൽ ശമനം. അതുകൊണ്ട് വിവരമില്ലാത്തവർ ചോദിക്കുകയാണ് വേണ്ടത്. വിവരമില്ലാതെ ഫത്വ എടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ ശകാരിച്ചു. ഇതാണ് സംഭവം. ആ സംഭവം വരെ ശരിയാണ് ഹദീസ്, അതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ട് ഫിർറജുലി ലദീ ഷുജ്ജ ഫഗ്തസല ഫമാത്ത്, അത് ഈ സംഭവത്തെ കുറിച്ചാണ്. ഇത് ഏറെയാണ്, അതുവരെയുള്ള സംഭവം എന്താണ്? സഹീഹാണ്. ഇവിടെ റവാഹു അബൂദാവൂദ് ബി സനദിൻ ഫീഹി ദഅഫ്, ദുർബലതയുള്ള സനദോടുകൂടി ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അതേതാ? അത് ഈ സംഗതിയാണ്. ഈ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ദുർബലാണ്. ഈ ഹദീസിൽ ഈ ഭാഗം എന്താണ്? ദഈഫാണ്. എന്നാൽ ഇതുവരെ ഉള്ളത് എന്താണ്? അത് സഹീഹാണ്. അതിന്റെ വിശദരൂപം സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഉണർത്തിയത്, അതായത് ആ വ്യക്തിന്റെ സംഭവം. ഇവിടെ ഇന്നമാക്കാന യക്ഫീഹി അൻ യതയമ്മ, ഇവിടെ എന്താപ്പോ ഇത് പറഞ്ഞത്? ഈ ഏറുള്ള ഭാഗം പറഞ്ഞത് അയാൾക്ക് തയമ്മം ചെയ്താൽ മതിയാകുമായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? മുറിവിന്മേൽ ഒരു ശീല കിട്ടുക, എന്നിട്ട് അയിമ തടവും ചെയ്യുക, തയമ്മം ചെയ്യുക, എന്നിട്ട് പിന്നെ മുറിമ്മേ അത് കെട്ടിയതിന് ശേഷം തടവുക, ബാക്കി വാങ്ങി കുളിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? അത് സഹീഹല്ല, ദുർബലാണ്. കാരണം അത് ദുർബലമാണ് എന്ന് പറയാൻ കാരണം സുബൈർ ഇബ്നു ഖുറൈഖ് എന്ന് പറയുന്ന റാവിയാണ് الخريق. زبير ابن خريق എന്ന് പറയുന്ന റാവി ഈ ബ്രാക്കറ്റ് കൊടുത്ത് പറയണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റപ്പെട്ട് അയാളുടെ റിവായത്തിലാണ് ഈ ഏറുള്ളത്. എന്നാ പ്രമുഖരുടെ റിപ്പോർട്ടിൽ എന്ത് ചെയ്തില്ല? ആ ഈ ഭാഗമല്ല. പിന്നെ ഈ സംഭവം എന്താണ്? അതിന്റെ അസല് സഹിയാണ്. ഞാൻ ആ പറഞ്ഞ ഭാഗം വരെയുള്ളത് അതാണ്. പിന്നെ എന്ത് ചെയ്തത്? ഇബ്നു ഹജർ എഴുതിയത്. ഇബ്നു ഹജർ ഇതിനെ ദഈഫാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഇതിനെ ദഈഫാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബുലൂഗുൽ മറാമിൽ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്തത്? റവാഹു അബൂദാബൂദ് ബി സനദിൻ ഫീ ദഅഫ് എന്ന് പറഞ്ഞത്. ഈ റവാഹു അബൂദാബൂദ് ബി സനദിൻ ഫീ ദഅഫ് എന്നുള്ളത് ആരുടെ വാക്കാ? ഇബ്നു ഹജറിന്റെ വാക്കാണ്. ഇബ്നു ഹജർ ബുലൂഗുൽ മറാമിൽ ഇത് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞാണത്, ദുർബലതയുള്ള പിന്നെ സനദോട് കൂടിയിട്ട് ഇത് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനം സഹിയാണ്, അടിസ്ഥാനം സഹിയാണ്. പക്ഷേ ഈ സുബൈർ ബിൻ ഖുറൈഖ് എന്ന് പറയുന്ന റാവി കൊണ്ടുവന്ന ഈ ഏറെ ഉള്ളതുണ്ടല്ലോ, അതാണെന്ത്? ദുർബലം. അതാണ് അതിൽ ദുർബലം. അതാണ് അവിടെ എന്ത് ചെയ്തത്? പിന്നെ തുടർന്ന് ഇബ്നു ഹജർ പറഞ്ഞെന്താ? ഫിഹി ഇഖ്തിലാഫുൻ അലാ റുവാത്തിഹി, അതിലെ റാവിമാരെ കുറിച്ചിട്ട് എന്തുണ്ട്? ഇഖ്തിലാഫുണ്ട്. അത് ഈ സുബൈർ ബിനുൽ ഖുറൈഖിന്റെ ഒക്കെ വിഷയത്തിലാണ് ഇബ്നു ഹജറ പറയുന്നത്. അപ്പൊ ഈ സംഭവം ഇവിടെ എന്താണല്ലോ, ഇതുവരെ ഉള്ളത് സഹിഹാണ്, ഇതിനെ കുറിച്ചാണ് ദുർബലത എന്ന് പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? ഒരാൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ആ മാഗം കെട്ടിയിട്ടുണ്ടെങ്കിൽ അയിമ തടവുക, ബാക്കിയുള്ളവിടെ എന്ത് ചെയ്യുക? കഴിക്കുക. ഒന്ന് ചെയ്യുമ്പോൾ ഒരാൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്, അവിടെ ബാൻഡേജ് ഉണ്ടെങ്കിൽ പൊട്ടലിന്റെ ഭാഗത്ത് എന്ത് ചെയ്യുക? തടവുക. ബാക്കിയുള്ളവിടെ എന്ത് ചെയ്യുക? ഒന്ന് കഴിയുക, അത്ര മതി. പിന്നെ തയമം ചെയ്യേണ്ട കാര്യമല്ല എന്നർത്ഥം. തയമം ചെയ്യേണ്ട ആവശ്യമില്ല. തയമം ചെയ്യണം എന്ന് പറഞ്ഞവർക്കുള്ള അടിസ്ഥാനം ഇതാണ്. ഈ വാൽക്കഷ്ണാണ്, പക്ഷേ ഈ വാൽക്കഷ്ണം എന്താണ്? ദുർബലാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഈ സംഭവത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ആ വിവരക്കേട് കൊണ്ട് ഫത്വ കൊടുക്കലാണ്. വിവരക്കേട് കൊണ്ട് ഫത്വ കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു മനുഷ്യനെ കൊന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രയോഗം ഖത്തലൂഹു ഖത്തലഹുമുള്ളാന്ന്, അവരദ്ദേഹത്തെ കൊന്നു കളഞ്ഞു, അള്ളാഹു അവരെയും കൊല്ലട്ടെ എന്നാ പറഞ്ഞത്. അതൊരു കടുത്ത പ്രയോഗമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് വിവരക്കേട് കൊണ്ടുള്ള ഫത്വയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അജ്റ ഉന്നാസി ഫിൽ ഫത്വ അജ്റ ഉന്നാസി അലന്നാർ എന്നാണ്. ഫത്വ കൊടുക്കാൻ ധൈര്യം കാണിക്കുന്നവർ നരകം വാങ്ങാൻ ധൈര്യം കാണിക്കുന്നവരാണെന്നാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മളൊരു ഫത്വ കൊടുത്ത് അത് പിന്നെ നേരെ എതിരാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഫത്വ കൊണ്ട് മനുഷ്യന്മാർ കേടാകുകയാണ്, അപകടത്തിൽപ്പെടുകയാണ്. അല്ലാഹു കാക്കട്ടെ, ഞാൻ ഓർക്കില്ല. തൈ വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, മിന സുന്നതി അൻ ലാ യുസല്ലി അർജുലു ബിത്തയമ്മും ഇല്ലാ സലാതൻ വാഹിദ ثم يتيمم للصلاة الأخرى رواه الدارقطني بإسناد ضعيف جدا انا لا ترلولو طيب وعن ابن عباس رضي الله عنهما ابن عباس رضي الله عنه نيवेदन قال ابن عباس പറഞ്ഞു من السنة ده من السنة سنتിൽ പെട്ടതാണ് من السنة سنتിൽ പെട്ടതാണ് الا يصلي الرجل ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ الا يصلي الرجل ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ ബിത്തയമ്മുമി തയമ്മം കൊണ്ട് ഇല്ലാ സലാത്തൻ വാഹിദ ഒരു നിസ്കാരമല്ലാതെ ഒരു നമസ്കാരമല്ലാതെ മിന സുന്നത്തി സുന്നത്തിൽപ്പെട്ടതാണ് അല്ലാ യുസല്ലി അർജുലു ഒരു മനുഷ്യൻ നമസ്കരിക്കാതിരിക്കൽ ബിത്തയമ്മുമി തയമ്മം കൊണ്ട് ഇല്ലാ സലാത്തൻ വാഹിദ ഒരു നിസ്കാരമല്ലാതെ സുമ്മ പിന്നീട് ഒരു നിസ്കാരം നിസ്കരിച്ച പിന്നീട് യതയമ്മു ലിസ്സലാത്തിൽ ഉഖ്ര മറ്റൊരു നമസ്കാരത്തിന് അവൻ തയമ്മം ചെയ്യണം പിന്നീട് അവൻ തയമ്മം ചെയ്യണം ലി സലാത്തിൽ ഉഖ്ര മറ്റൊരു നമസ്കാരത്തിന്. എന്തപ്പാ ഹദീസ് പറഞ്ഞേ? ഓരോ നമസ്കാരത്തിനും ഓരോ തയമ്മം, ഓരോ നമസ്കാരത്തിനും ഓരോ തയമ്മം. ഇപ്പൊ ഒരാള് ദുഹുറിന് തയമ്മം ചെയ്ത് നിസ്കരിച്ച് അസറായിട്ടുണ്ടെങ്കിൽ ഈ തയമ്മം മുറിഞ്ഞിട്ടില്ല എങ്കിലും എന്ത് ചെയ്യണം, അയാൾ അസറിന് തയമ്മം ചെയ്യണം. അതാണ് ഹദീസ് ഇതിന്റെ അറിയിക്കുന്നത്. പക്ഷേ ഹദീസ് റവാഹു ദാറഖുത്നി, ഇമാം ദാറഖുത്നിയാണ് റിപ്പോർട്ട് ചെയ്തത്, ബി ഇസ്നാദിൻ ദഈഫിൻ ജിദ്ദൻ. എന്താ ദഈഫിൻ ജിദ്ദൻ? ആ തീർത്തും ദുർബലമായ സനദോടുകൂടി, തീർത്തും ദുർബലമായ സനദോടുകൂടിയിട്ട് ദാറഖുത്നി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഷെയ്ഖ് അൽബാനി പറഞ്ഞത് ഇത് മൗദു ആണെന്നാണ്. മൗദു എന്നാണ് എന്താ? ആ വ്യാജ നിർമ്മിത ഹദീസ് ആണെന്നാണ്. മൗദു ആണ് ഹദീസ് എന്നാണ് വ്യാജ നിർമ്മിത ഹദീസ് എന്നാണ്. കാരണം അതില് അൽ ഹസൻ ഇബിൻ ഉമാറ എന്ന് പറയുന്ന റാവി ഉണ്ട്. ഹസൻ ഇബിനു ഉമാറ, ഈ റാവി അയാൾ വ്യാജനാണ്, ദുർബലനാണ്, വ്യാജനാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ ഹദീസ് പിന്നെ മൗദു എന്ന് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഹദീസ് തീർത്തും ദുർബലമാണ്, ഇമാം അൽബാനി അതിനെ മൗദു ആയ ഹദീസ്, കെട്ടിണ്ടാക്കിയ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മളൊരു മസല മനസ്സിലാക്കണം, തയമ്മം കൊണ്ട് എത്ര നിസ്കരിക്കാം. ആ അതായത് പിന്നെ കുറെ നിസ്കരിക്കാൻ അറിയുമ്പോൾ അതിന് പ്രൂഫ് വേണം, തെളിവ് വേണം, വേണ്ടേ? തെളിവ് വേണം. ഇവിടെ ഈ ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായമാണ്. മിനസ്സുന്നത്തി ലൈസല്ല, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഒരു സഹാബി മിനസ്സുന്ന എന്ന് പറഞ്ഞെങ്കിൽ അതെന്താണ്? സുന്നത്തിൽ പെട്ടെന്ന് പറഞ്ഞാല് അതിന് സുന്നത്തിന്റെ ഹുക്മാണ്, റസൂലുള്ള പറഞ്ഞതിന്റെ ഒരു ഹുക്മാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇത് തീർത്തും ദുർബലമാണ്. മിന സുന്നത്തി അല്ലാ യുസല്ലി അർജുലു ബിത്തയമ്മി ഇല്ലാ സലാത്തൻ വാഹിദ, ഒരൊറ്റ ഒരു തയമ്മം കൊണ്ട് ഒരു നമസ്കാരമല്ലാതെ ഒരു മനുഷ്യൻ നമസ്കരിക്കരുത്, അത് സുന്നത്തിൽ പെട്ടതാണ്. സുമ്മ യതയമ്മു ലിസ്സലാത്തിൽ ഉഖ്ര, പിന്നെ മറ്റൊരു നിസ്കാരത്തിന് അയാൾ എന്ത് ചെയ്യണം, തയമ്മം ചെയ്യണം എന്നാണ്. ഒരു തയമ്മം കൊണ്ട് എത്ര നിസ്കരിക്കാം, അതിൽ ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്, മനസ്സിലായില്ലേ? ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാന്റെ വീക്ഷണങ്ങൾ പറഞ്ഞത്, ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാൻ, സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് ഇവരുടെയൊക്കെ അഭിപ്രായമാണ് ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കുക. അതാണ് ഇബ്നു ഹസം അംബാഹിരി, ഇബ്നു ഹസം സ്ഥിരീകരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു തയമ്മം കൊണ്ട് ഒന്നേ നിസ്കരിക്കാവൂ എന്നുള്ളതിന് തെളിവില്ല. ഒരു തയമ്മം കൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കാവൂ തെളിവില്ല. നമ്മൾ മുമ്പ് പഠിച്ചൊരു ഹദീസിലുണ്ട് എന്ത്, പിന്നെ 10 കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും, 10 വർഷം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാമെന്നാണ്. ഒരു തയമ്മം, അത് തയമ്മം ചെയ്ത് നിസ്കരിക്കാം എന്നാണ്, ഒരു തയമ്മം കൊണ്ട് എന്നുള്ളതല്ല. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും എത്ര തയമ്മത്തിലൂടെ നിസ്കരിക്കാം എന്നുള്ളതാണ്. പക്ഷേ പിന്നെ അസ്സഈദു വദു ഉൽ മുസ്ലിം, അങ്ങനെ ഹദീസ് വായിച്ചില്ലേ, അസ്സഈദ് ശുദ്ധമായ മണ്ണ് അല്ലെങ്കിൽ ഭൂതലം, വദു ഉൽ മുസ്ലിം മുസൽമാന്റെ വദു ആണ്, മനസ്സിലായി? വധു എന്ന് പറഞ്ഞാൽ വുദു ചെയ്യാനുള്ള സാധനം എന്നാണ്, ശുദ്ധി വരുത്താനുള്ള സാധനം എന്നാണ്. അപ്പൊ വുദുവിന്റെ സ്ഥാനത്താണ് ആരെ നിർത്തിയിട്ടുള്ളത്, തയമ്മമേ നിർത്തിയിട്ടുണ്ടെങ്കിൽ വുദു കൊണ്ട് എത്ര നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം, അതേപോലെ തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം. അതാണ് ഇബ്നു ഹസം പറഞ്ഞത്. പറഞ്ഞ മനസ്സിലാണ്ട? ഒരു ഹദീസിൽ നമ്മൾ മുമ്പ് വായിച്ച ഹദീസിൽ അത് അതിന്റെ തുടർച്ചയായിട്ട്. പക്ഷെ ഈ ഭാഗമാണ് തെളിവ്, ഈ ഭാഗമാണ് തെളിവ്. അപ്പൊ വുദൂവിന്റെ സ്ഥാനത്താണ് തയമ്മമിനെ നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തയമ്മം കൊണ്ട് എത്രയും നിസ്കരിക്കാം എന്നാണ് ഇമാം അബൂ ഹനീഫ, സയ്യിദ് ഇബ്നുൽ മുസൈബ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് ശരി. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായക്കാരനാണ്. ഇമാം അഹമ്മദിന്റെ പ്രബലമല്ലാത്ത ഒരു റിവായത്തും അതാണ്. എന്നാൽ ഇമാം ഷാഫി, ഇമാം മാലിക്, അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അവരുടെയൊക്കെ വീക്ഷണം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒരാള് സുന്നത്ത് നിസ്കാരത്തിന് തയമ്മം ചെയ്ത് എങ്കിൽ ആ സുന്നത്ത് നിസ്കരിക്കാനേ ആ തയമ്മം കൊണ്ട് പാടുള്ളൂ, ഫർള് നിസ്കരിക്കണമെങ്കിൽ വേറെ തയമ്മം ചെയ്യണം. അതേസമയം ഒരാൾ എന്ത് ചെയ്തു, ഫർള് നിസ്കാരത്തിന് തയമ്മം ചെയ്ത് എങ്കിൽ അയാൾക്ക് ഫർള് നിസ്കരിക്കുക അതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാം. അതാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. അതായത് ഫർള് നിസ്കാരത്തിന് ഒരാൾ തയമ്മം ചെയ്ത് അയാൾക്ക് ആ ഫർള് നിസ്കരിക്കുക അതിന് ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കുക. അപ്പൊ ഒരാൾ ഉദാഹരണത്തിന് ദുഹുർ നിസ്കാരത്തിന് ദുഹുറിന് തയമ്മം ചെയ്ത് അയാൾക്ക് ദുഹുറും നിസ്കരിക്കാം, ദുഹുറിന് ശേഷമുള്ള നാല് റക്അത്ത് റവാത്തിബും നിസ്കരിക്കാം. എന്നാൽ ഒരാൾ ദുഹുറിന് മുമ്പുള്ള നാല് റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തയമ്മം ചെയ്താൽ ആ നാല് റക്അത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ ആ തയമ്മം കൊണ്ട്. പിന്നെ ദുഹുർ നിസ്കരിക്കണമെങ്കിൽ വേറെ തയമ്മം ചെയ്യണം. അതാണ് ആ വീക്ഷണമാണ് ഇമാം മാലിക്കിന്റേത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു വക്തിന് ഒരാൾ തയമ്മം ചെയ്താൽ ആ വക്തിന്റെ ഫർളും ആ വക്തിന്റെ സുന്നത്തും അതുകൊണ്ട് നിസ്കരിക്കാം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ദുഹുറിന്റെ ടൈം ആയപ്പോൾ തയമ്മം ചെയ്തു, അയാൾക്ക് ദുഹുറിന്റെ നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, ദുഹുർ നാല് റക്അത്ത് നിസ്കരിക്കാം, അതിന് ശേഷമുള്ള നാല് റക്അത്ത് നിസ്കരിക്കാം. അസർ ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ആ ഫർള് നിസ്കാരത്തിനും അതിന്റെ സുന്നത്ത് നിസ്കാരത്തിനും വേറെ തയമ്മം ചെയ്യണം. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. അത് ഇമാം അഹമ്മദിൽ നിന്ന് മഷ്ഹൂറായ അഭിപ്രായമാണ്. പക്ഷേ അതിനൊന്നും എന്തില്ല, തെളിവിന്റെ ബലമല്ല. തെളിവിന്റെ ബലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണമാണ്. അതാണ് പിന്നെ ഇമാ ഇബ്നു ഹസം സ്ഥിരീകരിച്ചത്. വുദുവിന്റെ സ്ഥാനത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ വെച്ചത്, തായ്മമിനെ വെച്ചത്. അപ്പൊ വുദു കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം, എത്ര സുന്നത്ത് നിസ്കരിക്കാം, അതേപോലെ തായ്മം കൊണ്ട് ചെയ്യാം, എത്ര ഫർള് നിസ്കരിക്കാം, തായ്മം മുറിഞ്ഞു പോകാത്ത കാലത്തോളം അല്ലെങ്കിൽ വെള്ളം കാണാത്ത കാലത്തോളം. പറഞ്ഞാൽ മനസ്സിലായണ്ട, ഒരാൾ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ തായ്മം ബാത്തിലായി. വുദു മുറിയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ തായ്മം മുറിഞ്ഞു. അപ്പൊ അതില്ലാത്തടത്തോളം കാലം എത്രയും ഫർള്, എത്രയും സുന്നത്ത് നിസ്കരിക്കാം എന്നുള്ളതാണ്. അലാകുല്ലിൻ, ഈ ഹദീസ് ഈ വിഷയത്തിൽ എന്താണ്, അത് ഹദീസ് തീർത്തും ദുർബലമാണ്, ചില പണ്ഡിതന്മാർ അത് മൗദുആണ്, കെട്ടിയുണ്ടാക്കിയ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെളിവെടുക്കാൻ പാടുള്ളതല്ല. തയ്യബ്, ഇതോടുകൂടി തയമ്മും എന്ന അധ്യായം തീർന്ന്. ഇനി നമുക്ക് ഹൈബ് ബാബുൽ ഹൈബാണ് ഇൻഷാല്ലാ അടുത്ത ആഴ്ച. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.